ക്ലാരൻസ് ഹെയ്ൻസ് എഴുതിയ ലേഖനം ആസക്തികൾ. തിരിച്ചറിയാനും അതിജീവിക്കാനും ആസക്തികളാൽ നയിക്കപ്പെടുന്ന ഒരു ലോകമാണ് ഇന്നത്തേത്. പണത്തോടും അധികാരത്തോടും ലോക സന്തോഷങ്ങളോടും എല്ലാമുള്ള ആസക്തി. അതിന് അർത്ഥമുണ്ടെന്നാണ് ലോകം കരുതുന്നത്. അത് സാത്താൻ പറയുന്ന നുണയാണെന്ന് ലോകത്തിനോ ലോകത്തിൻ്റെ മനുഷ്യർക്കോ മനസ്സിലാകുന്നില്ല. എന്നാൽ ബൈബിൾ പറയുന്നതനുസരിച്ച് ആസക്തി ഒരു യഥാർത്ഥ പ്രശ്നമാണ്. ഒരു പ്രധാന കാരണം ഇത്തരം ദുരാശകളുടെ പിന്നാലെ പോകുന്നവർ ലഭിക്കുമെന്ന് കരുതുന്ന സന്തോഷവും സംതൃപ്തിയും ഒരിക്കലും അവർക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെ. ആസക്തി പുലർത്തിയിരുന്നത് നേടിയെടുത്ത മനുഷ്യരെ നോക്കിയാൽ മതി ഇക്കാര്യം മനസ്സിലാവാൻ. പൂർണ്ണരാവാനും സംതൃപ്തി നേടാനും സഹായിക്കുമെന്ന് ലോകം പറയുന്നത് അവർ നേടിയെങ്കിലും ഇപ്പോഴും അവർ ശൂന്യതയും തീരാത്ത ആശയും പേറുന്നു. ഇത് ഏതാനും കുറച്ചുപേരെ മാത്രം ബാധിക്കുന്ന കാര്യവുമല്ല. നാമെല്ലാം ഈ ആസക്തികളുടെ ഇരകളാകാൻ സാധ്യതയുള്ളവരാണ്. അതിനാൽ തന്നെ ആസക്തിയെക്കുറിച്ച് തിരുവചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് നാം നന്നായി മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ആസക്തി? ആസക്തി എന്നാൽ ലൈംഗികമായ ആസക്തി മാത്രമാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ അങ്ങനെയല്ല. അധികാരം, പണം, ഭക്ഷണം തുടങ്ങി പലതിനോടും നമുക്ക് ആസക്തി ഉണ്ടാകാം. അത് തുടർന്ന് തീർത്തും അസ്വാഭാവികവും അനിയന്ത്രിതവുമായിത്തീരുന്നു. എല്ലാ തരത്തിലുമുള്ള ആസക്തികളുടെയും ഒരു പ്രത്യേകത അത് നമ്മുടെ അടിസ്ഥാന ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നതാണ്. പലപ്പോഴും ആസക്തി പുലർത്തിയിരുന്നത് ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ സ്വയം ഒരു പരിഹാസമാണ് തോന്നുക. അതിലൂടെ ലഭിക്കുമെന്ന് തോന്നിയതൊന്നും തൃപ്തികരമായി ലഭിക്കുകയുമില്ല. അതിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ആസക്തി രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം. ആസക്തി അല്ലാത്തത് എന്ത്? ആഗ്രഹത്തെയും ആസക്തിയെയും കൃത്യമായി വേർതിരിച്ചറിയേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കുചേരുമ്പോൾ മുറിച്ച കേക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നും. അത് ആസക്തിയല്ല, സ്വാഭാവികമായ ആഗ്രഹമാണ്. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ലൈംഗിക ആഗ്രഹം ഉണ്ടാകും. അതും ആസക്തിയല്ല, ദാമ്പത്യ ജീവിതത്തിന് ആവശ്യമായതാണ്. എന്നാൽ ഇതെല്ലാം അനിയന്ത്രിതവും അസഹനീയവുമാകുന്നെങ്കിൽ ആസക്തിയായി മാറും. തിരിച്ചറിയാനുള്ള ഒരു മാർഗം അതിൻ്റെ അടിസ്ഥാന സ്വഭാവം അന്വേഷിക്കുകയാണ്. എനിക്ക് ആഗ്രഹം തോന്നുന്നതെല്ലാം നിർബന്ധമായും എനിക്ക് വേണമെന്ന സ്വാർത്ഥതയാണോ എന്ന് ആത്മശോധന ചെയ്യുക. അങ്ങനെയെങ്കിൽ അത് ആസക്തിയാണെന്ന് മനസ്സിലാക്കാം. തിരുവചനം എന്തു പറയുന്നു? വാസ്തവത്തിൽ തിരുവചനം ഇതേപ്പറ്റി ഏറെ സംസാരിക്കുന്നുണ്ട്. ലൈംഗിക ആസക്തി. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. മത്തായി 5:27-28. പണത്തോടുള്ള ആസക്തി. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. 1 തിമോത്തിയോസ് 6:10. പേരിനും പെരുമയ്ക്കുമായുള്ള ആസക്തി. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. 6:1. ആദരവിനും അംഗീകാരത്തിനുമായുള്ള ആസക്തി. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്തേക്ക് പോയിരിക്കും. 14:8-9. അധികാരത്തിനായുള്ള ആസക്തി. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? 16:26. എന്തുകൊണ്ടാണ് ആസക്തി പാപമാകുന്നത്? ആസക്തി യുക്തിയില്ലാതെയാക്കുന്നു. നിങ്ങൾ ആശിക്കുന്ന ഒന്നിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് അനിയന്ത്രിതമാണ്, അപകടകരമായ ആസക്തിയാണ്. പ്രവൃത്തിയുടെ അനന്തരഫലമെന്തെന്ന് മറന്നുപോകുന്നു. ആസക്തിയാൽ ദഹിക്കുമ്പോൾ താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തരഫലങ്ങൾ അപകടകരമാണോ എന്നത് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. സ്ഥിതി മുമ്പത്തേക്കാൾ മോശമാകുന്നു. കഠിനമായി ആശിച്ചത് സ്വന്തമാക്കിയാലും യഥാർത്ഥ സംതൃപ്തി ലഭിക്കുന്നില്ലാത്തതിനാൽ സ്ഥിതി മുമ്പത്തേതിലും മോശമാവുകയാണ് ചെയ്യുന്നത്. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. സഭാപ്രസംഗൻ 5:10. ഈ വചനം ധനത്തോട് മാത്രമല്ല എന്തിനോടുമുള്ള ആസക്തിയെ സംബന്ധിച്ചും ശരിയാണ്. ആസക്തികളെ ക്രൈസ്തവൻ നേരിടുന്നതെങ്ങനെ? ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. യാക്കോബ് 1:14-15. ആന്തരികമായ ആഗ്രഹങ്ങളിൽ നിന്നാണ് ആസക്തികൾ രൂപമെടുക്കുന്നത് എങ്കിലും ബാഹ്യമായ ഘടകങ്ങൾ അവയ്ക്ക് ആക്കം കൂട്ടിയേക്കാം. ആ ബാഹ്യ ഘടകങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹവുമായി ചേരുമ്പോൾ അത് ഗർഭം ധരിക്കുന്ന ഘട്ടമാണെന്ന് പറയാം. അത് വളർത്തി മരണത്തെ ജനിപ്പിക്കുന്ന അവസ്ഥയിലെത്തിക്കണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതിജീവനത്തിനുള്ള വഴികൾ: ദൂരം സൃഷ്ടിക്കുക. പൊത്തിഫറിന്റെ ഭാര്യ ജോസഫിനെ തെറ്റായ ബന്ധത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവൻ അവളിൽ നിന്ന് അകന്നു നിന്നു. ദൈവത്തെയും തന്റെ യജമാനനെയും ആദരിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തത്. സഹായ ഘടകങ്ങൾ ഒഴിവാക്കുക. അത്തരം ഘടകങ്ങൾ ആസക്തികളെ വളർത്തുന്നു. അതിനാൽ നിങ്ങളുടെ കണ്ണുകൾക്കും കാതുകൾക്കും മനസ്സിനും അത്തരം അനുഭവങ്ങൾ നൽകി പോഷിപ്പിക്കാതിരിക്കുക. വിശദീകരിക്കാനായി ഒരു സംഭവം പറയാം. ഒരിക്കൽ ഞാൻ മകളുമൊത്ത് TVയിൽ ഒരു പാചക മത്സരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാചക വിദഗ്ധരെല്ലാം പാകം ചെയ്ത വിഭവങ്ങൾ മനോഹരമായി ഒരുക്കി വയ്ക്കുന്നു. അതെല്ലാം കണ്ട് മകൾ പറയുകയാണ്, വിശക്കുന്നുവെന്ന്. ഇതാണ് ആസക്തികൾ പ്രവർത്തനക്ഷമമാകുന്ന രീതി. നിങ്ങൾ ഏതിലാണോ അധികം സമയം ചെലവഴിക്കുന്നത് അത് നിങ്ങളെ വിശപ്പുള്ളവരാക്കി മാറ്റും. ആ വിശപ്പ് തൃപ്തിപ്പെടുകയുമില്ല. അതുകൊണ്ടാണ് തിരുവചനം ഇപ്രകാരം പറയുന്നത്: വലതു കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. Matthew 5:29-30. പരിശുദ്ധാത്മാവിനാൽ നിറയാനായി ആഗ്രഹിക്കുക. ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. Galatians 5:16. ആസക്തികളെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല വഴി അവയെ അതിനേക്കാൾ ഉന്നതമായ ആത്മശക്തി കൊണ്ട് നേരിടുക എന്നതാണ്. എത്രത്തോളം നാം പരിശുദ്ധാത്മാവിന് വഴങ്ങുന്നു അത്രത്തോളം നിയന്ത്രണശേഷി ആസക്തികളുടെ മേൽ നമുക്കുണ്ടാകും. നമുക്കെല്ലാം തന്നെ ആസക്തികളായി മാറാൻ സാധ്യതയുള്ള ചില ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും. ഓരോരുത്തർക്കും അത് വ്യത്യസ്തവുമായിരിക്കാം. പക്ഷേ ഫലം ഒന്നു തന്നെ: നഷ്ടം. അതിനാലാണ് ആസക്തികളെക്കുറിച്ചും അവയെ അതിജീവിക്കുന്നതിനെക്കുറിച്ചും തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചത്. ദൈവാനുഗ്രഹത്താൽ അതൊന്നും നമ്മുടെ ശക്തി കൊണ്ട് ചെയ്യേണ്ടതില്ല എന്ന് വ്യക്തമായല്ലോ. തീർച്ചയായും നമ്മുടെ ഭാഗത്തുനിന്ന് ചിലത് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ശക്തി കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ശരിയായ വഴിയിൽ മുന്നേറാൻ അവിടുന്ന് നമ്മെ സഹായിക്കും. അതിനാൽ ഏത് പ്രലോഭനവും ആസക്തിയുമാകട്ടെ, അതിനെ അതിജീവിച്ച് തലയുയർത്തി നിൽക്കാൻ നമുക്ക് സാധിക്കും.